2021 ഒക്ടോബർ 30 ശനിയാഴ്ച. കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. സഭയിൽ നിറഞ്ഞ് മുല്ലപ്പെരിയാർ. നിയമസഭയിൽ നിന്നും പി എച്ച് സനൽകുമാർ എഴുതുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നത് ഇടുക്കിയിലെ കുമളിയിലാണെങ്കിലും അത് ഇന്നലെ നിറഞ്ഞൊഴുകിയത് നിയമസഭയിലാണ്. അടിയന്തര പ്രമേയം പോലും മാറ്റിവെച്ച് സബ്മിഷനുകൾ നാലെണ്ണത്തിലൊതുക്കി ഉച്ചയ്ക്ക് 12:30 നിസ്കാരത്തിന് മുൻപ് പൂട്ടാനുള്ള മുന്നൊരുക്കങ്ങളോടെ ചേർന്ന സഭയിൽ 3 ബില്ലുകളാണ് പരിഗണിച്ചത്. എല്ലാം ധനവകുപ്പും നികുതിയുമായി ബന്ധപ്പെട്ടവ. പക്ഷേ സംസാരിച്ചവർക്കെല്ലാം ഇഷ്ടവിഷയം മുല്ലപ്പെരിയാറായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം മുല്ലപ്പെരിയാർ തുറന്ന ദിവസമായതുകൊണ്ടാകാം ഇത്. മുല്ലപ്പെരിയാർ നിറയുന്നതിന് സ്പീക്കറും കാര്യമായ തടസ്സമൊന്നും ഉണ്ടാക്കിയില്ല. എന്നാൽ സഭയിലെ നവാഗതനായ ശ്രീനിജന് ഇതത്ര പന്തിയായി തോന്നിയില്ല. ബിൽ ചർച്ചയിൽ വിഷയത്തിലൊതുങ്ങി സംസാരിക്കണമെന്നല്ലേ ചട്ടമെന്ന് കഴിഞ്ഞ മാസം സ്പീക്കർ സാമാജികർക്ക് നൽകിയ ക്ലാസിലെ പാഠങ്ങളോർത്ത് അദ്ദേഹം പറഞ്ഞു. എന്നാൽ മുല്ലപ്പെരിയാറിനെ ഓർത്ത് കറുത്ത ഷർട്ടുമിട്ട് കേരള ദുഃഖത്തിന്റെ ഒരു കറുത്ത പൊട്ടുപോലിരിക്കുകയല്ലേ എന്ന് പറഞ്ഞ് മുല്ലപ്പെരിയാർ സംസാരിച്ചുകൊണ്ടിരുന്നു തിരുവഞ്ചൂർ ശ്രീനിജന് ഷട്ടറിട്ടു. എതിർവാദങ്ങളാകട്ടെ, ക്ലാസ്സിൽ ശ്രീനിജൻ പഠിച്ചിട്ടുമില്ല. സർക്കാർ നിയമപരമായും രാഷ്ട്രീയപരമായും ഈ വിഷയത്തിൽ പരാജയപ്പെട്ടെന്ന് കെ ബാബു പറഞ്ഞപ്പോൾ ഭരണപക്ഷത്തുനിന്നുള്ള എതിർപ്പ് കൂടി. ബാബുവിന് തടയണ തീർക്കാൻ സ്പീക്കർ ഒരു ശ്രമം നടത്തിയെങ്കിലും ഈ വെള്ളം അങ്ങനെ ഒഴുകിപ്പൊയ്ക്കോട്ടെ സർ എന്ന് പറഞ്ഞ് ബാബു അത് മുക്കി. സഭയിൽ വാദങ്ങളും പ്രതിവാദങ്ങളും ഉദ്ധരണികളും ന്യായങ്ങളുമെല്ലാം പറയുന്ന അംഗങ്ങളെ കോടതിയിലും മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയിലും കൊണ്ടുപോയിരുന്നെങ്കിൽ സുപ്രീംകോടതിയും തമിഴ്നാടും എത്രയോ മുൻപേ തന്നെ കേരളത്തിന് മുന്നിൽ അടിയറവ് പറയുമായിരുന്നെന്ന് തോന്നും. മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും വെറുതെ ജനങ്ങളിൽ ഭീതിയുണ്ടാക്കുന്നവരെ നിയമപരമായി നേരിടുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയാണ് എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കിയതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. തമിഴ്നാട് ഇത് അവർക്ക് അനുകൂലമായി സുപ്രീംകോടതിയിൽ ഉപയോഗിച്ചു. കേരളത്തിന് അന്തിമ വിധിയിൽ തിരിച്ചടിയുമായി. ഇത്രയുമായപ്പോൾ വെറുതെ മുഖ്യമന്ത്രിയെ കുറ്റം പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് നിയമമന്ത്രി പി രാജീവ് എഴുന്നേറ്റു. മുഖ്യമന്ത്രി പറഞ്ഞത് വിഷയം തെറ്റായി ഉപയോഗിച്ച് കേരളവും തമിഴ്നാടും തമ്മിൽ സംഘർഷമുണ്ടാക്കി മുതലെടുക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയാണ്. മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ സർക്കാരിനും ഇടതുമുന്നണിക്കും ഒരു വ്യക്തത കുറവുമില്ല. കേരളത്തിന്റെ താൽപര്യം സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയുമില്ല. 142 അടിയിൽ നിന്ന് 139.5 അടിയിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരാനായത് നേട്ടമല്ലേ? രാജീവ് പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരായ പരാമർശത്തെ ചൊല്ലി ഒരുവേള മന്ത്രി രാജീവും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും തമ്മിൽ വാക്പോരുവരെയുണ്ടായി. മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച കേരളത്തിനെതിരായ 2 സുപ്രീംകോടതി വിധികളും ഉണ്ടായത് UDF ഭരണകാലത്താണെന്ന് മന്ത്രി രാജീവ് പറഞ്ഞു. 2006 ഡാമിന്റെ ഉയരം കൂട്ടാനും 2014 ജലനിരപ്പ് 142 അടിയാക്കാനും ഇപ്പോൾ കേരളത്തിന്റെ താൽപര്യം കണക്കിലെടുത്ത് ജലനിരപ്പ് കുറയ്ക്കുകയാണ് ഉണ്ടായത്. എന്നാൽ താൻ ഭരണത്തിലിരുന്നപ്പോൾ മുല്ലപ്പെരിയാർ ഒരു വിഷയമായിട്ടില്ലായിരുന്നുവെന്നും അല്ലെങ്കിൽ ഈ ഇൻഫെക്ച്വസായ കരാർ റദ്ദാക്കാൻ ഇടപെടുമായിരുന്നെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അവകാശപ്പെട്ടു. തമിഴ്നാടുമായി യോജിച്ച് പ്രശ്നം പരിഹരിക്കാമെന്ന മുഖ്യമന്ത്രിയുടെ തോന്നൽ ഡിപ്ലോമസി ഫൂളിഷ്നെസ് ആണ് എന്നതിലും അദ്ദേഹത്തിന് സംശയമില്ല. ഡാം മുതൽ കടലുവരെ മനുഷ്യച്ചങ്ങലയുണ്ടാക്കാൻ നേതൃത്വം നൽകിയ രാജീവ് നിയമമന്ത്രിയായപ്പോൾ സർ CP മുതൽ ഉമ്മൻചാണ്ടി വരെ മുല്ലപ്പെരിയാറിലെടുത്ത നിലപാടാണ് ഇല്ലാതാക്കിയതെന്ന് ചെന്നിത്തല കുറ്റപ്പെടുത്തി. അംഗങ്ങളെല്ലാം ബില്ലു തൊടാതെ ചർച്ചയിൽ കാടുകയറിയപ്പോൾ അഭിഭാഷകനായ മാത്യു കുഴൽനാടൻ ഔചിത്യത്തോടെ നികുതി പിരിവിലെ പാകപ്പിഴകളും വീഴ്ചകളും നിരത്തി വ്യത്യസ്തനായി. കടം പെരുകി കേരളത്തിൽ ജനിക്കുന്ന കുട്ടി പോലും കടക്കാരനാകുന്നതിലെ ആശങ്കയും അദ്ദേഹം മറച്ചുവെച്ചില്ല. പതിവുപോലെ ഭരണകക്ഷി അംഗങ്ങൾ കേരളം വിട്ട് അന്താരാഷ്ട്ര കാര്യങ്ങൾ നിരത്തി. ക്യൂബയെയും ചെക്കോസ്ലോവാക്കിയെയും പറ്റി പറഞ്ഞില്ലെങ്കിലും നന്ദകുമാർ സംസാരിച്ചത് അമേരിക്കയിൽ എന്താണ് സംഭവിച്ചതെന്നാണ്. ട്രംപ് പോയി ബൈഡൻ വന്നപ്പോൾ അദ്ദേഹത്തിന് ദ്വിമുഖ പദ്ധതി പ്രഖ്യാപിക്കേണ്ടി വന്നില്ലേ? ആഗോളതലത്തിൽ മുതലാളിത്തം പ്രതിസന്ധിയിലാണെന്നല്ലേ ഇത് കാണിക്കുന്നത്? അതിന്റെ അടിസ്ഥാനത്തിൽ വേണം കേരളത്തിലെ നികുതി പിരിവിലെ കുറവ് ആലോചിക്കാൻ. കടം വാങ്ങുന്നത് തെറ്റാണെന്ന് പറയുന്നവർ അതിലെ മാനുഷിക വശത്തെക്കുറിച്ച് ആലോചിക്കണമെന്ന് VS ജയലാലും പറഞ്ഞു. ഏതായാലും ബില്ലുകളെക്കുറിച്ച് അധികം ആക്ഷേപമൊന്നും ഉന്നയിക്കാതിരുന്നതിനാൽ ചർച്ചയ്ക്ക് മറുപടി പറയാൻ മന്ത്രി ബാലഗോപാലിന് അധികം മെനക്കെടേണ്ടി വന്നില്ല. കൃത്യം 12:30 സഭ തീർത്ത് അംഗങ്ങൾ മടങ്ങി. സഭ പിരിയുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ആശ്വാസമാകുന്ന ഒരു റൂളിംഗും സ്പീക്കർ എം ബി രാജേഷ് നടത്തി. സതീശനെതിരെ പി വി അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ സഭാരേഖയിൽ നിന്ന് ഒഴിവാക്കണമെന്ന സതീശന്റെ അഭ്യർത്ഥന അംഗീകരിച്ചതാണ് അത്. എന്തെല്ലാം വിമർശനങ്ങൾ പറഞ്ഞാലും കേരള നിയമസഭ പരസ്പര സഹകരണത്തിനും പ്രതിപക്ഷ ബഹുമാനത്തിനും രാജ്യത്തിന് മാതൃക തന്നെയെന്ന് വീണ്ടും തെളിയിച്ചു.